യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. യോബ് ചാപ്റ്റർ 12:7-8. മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്ക, അവ നിനക്ക് പറഞ്ഞു തരും. അടുത്തത്, ഭൂമിയോട് സംഭാഷിക്ക, അത് നിന്നെ ഉപദേശിക്കും. അടുത്തത്, സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം അറിയുവാണ്ടൊക്കെ വേണം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ചത് അരുളപ്പാട് അറിയുവാണ്ടൊക്കെ വേണം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടത്, കിഴക്ക് നിന്ന് പുറപ്പെട്ട വിദ്വാൻമാർ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വെളിമ്പ്രദേശത്ത് പാർത്തിരുന്ന ആട്ടിടിയന്മാർക്കായിരുന്നു സ്വർഗത്തിലേതിയും സന്ദേശം അറിയിച്ചത് ആദ്യം, കൊട്ടാരത്തിൽ അറിയിക്കുന്നതിനേക്കാൾ. എന്നാൽ ഇന്നത്തെ ആരാധനയിലുമായിരിക്കുമ്പോൾ അമ്പരച്ചുംബികളായ സൗദങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കൊട്ടാരങ്ങളിലേക്ക് പ്രവേശിക്കേണ്ട ആവശ്യമില്ല. മൃഗങ്ങളോട് ചോദിക്കുക, മത്സ്യത്തോട് ചോദിക്കുക, ഭൂമിയോട് ചോദിക്കുക, അവ നമ്മെ ഉപദേശിക്കും, അവ നമ്മെ ഗുണദോഷിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തെ മൊത്തത്തിൽ രണ്ടായി തിരിച്ചിരിക്കുന്നു, ഒന്ന് പഴയ നിയമം, മറ്റൊന്ന് പുതിയ നിയമം. പഴയ നിയമത്തെ അതിപ്രധാനമായി 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് മോശയുടെ പഞ്ചഗ്രന്ഥം, അല്ലെങ്കിൽ തോറ, പെൻഡറ്റുക്ക്, ആവർത്തനം, അത് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ. അടുത്തത് ചരിത്രം, യോശുവ മുതൽ എസ്തേർ വരെ. 3, പദ്യം അല്ലെങ്കിൽ കാവ്യം, അത് ഇയോബ് മുതൽ ഉത്തമഗീതം വരെ. അടുത്തത് പ്രവചനം, യെശയ്യാ മുതൽ മലാക്കി വരെ. ഈ പ്രവചനത്തെ 2-3 ഗ്രൂപ്പായി തിരിച്ചിരിക്കുന്നു. പ്രവാസത്തിന് മുമ്പ്, പ്രവാസത്തിൽ, പ്രവാസത്തിന് ശേഷം. പ്രവാസത്തിന് ശേഷം പ്രവചിച്ച പ്രവാചകന്മാരും പ്രവചനവുമാണ് അഗ്ഗായി, സെക്കരിയ, മലാക്കി. പ്രവാസത്തിൽ പ്രവചിച്ച പ്രവചനമാണ് എസ്കേൽ, ദാനിയേൽ. അല്ലാത്തതെല്ലാം പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ച പ്രവചനങ്ങളാണ്. സ്തോത്രം, ഹല്ലേലൂയ. പുതിയ നിയമത്തെ 4 തിരിച്ചിരിക്കുന്ന അതിപ്രധാനമായിട്ട്, 1, സുവിശേഷം, മത്തായി മുതൽ യോഹന്നാൻ വരെ. 2, ചരിത്രം, അപ്പോസ്തല പ്രവൃത്തി. 3, ലേഖനം, റോമർ മുതൽ യൂദാ വരെ. 4, പ്രവചനം, വെളിപ്പാട് പുസ്തകം. സ്തോത്രം, ഹല്ലേലൂയ. 21 ലേഖനങ്ങളെ വിവിധമായി തിരിച്ചിരിക്കുന്നു. പൊതുലേഖനങ്ങൾ, കാരാഗ്രഹ ലേഖനങ്ങൾ, ഇടയലേഖനങ്ങൾ, ഇങ്ങനെ തിരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, സ്തോത്രം, വേദപുസ്തകത്തിൻ്റെതായ എഴുത്തിൻ്റെ ക്രമമനുസരിച്ചാണെങ്കിൽ ഇയോബിൻ്റെ പുസ്തകം മോശ എഴുതിയ പുസ്തകത്തിന് മുമ്പേ എഴുതപ്പെടേണ്ട പുസ്തകമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അതിനെക്കൊണ്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് വേദപുസ്തകത്തിന് മധ്യഭാഗമായിരിക്കുന്ന പദ്യപുസ്തകത്തോടുള്ളതായിരിക്കുന്ന കാവ്യപുസ്തകത്തോടുള്ള ബന്ധത്തിൽ ആരംഭമായിക്കൊണ്ട് അതിനെ ഇണക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് റോമാലേഖനം പൗലോസിൻ്റെതായിരിക്കുന്ന 6-ാമത്തെ ലേഖനമായിരിക്കുമ്പോൾ അത് ലേഖനങ്ങളിൽ 1-ാമതായി കൊണ്ടുവച്ചിരിക്കുന്ന ദേശം വിശ്വാസത്താലുള്ള നീതീകരണമാണ് അതിനകത്തെ വിഷയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ പറഞ്ഞത്, മുമ്പും പിൻപും സംസാരിച്ച് ദൈവം അരുളിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ അരുളപ്പാടുകളുടെ നിവൃത്തി അനുഭവിക്കുന്നവരാണ് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാണ്ടൊക്കെ വെണ്ണം. സ്വർഗത്തിലെ ദൈവം നൽകിത്തന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിച്ചും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടെ ചില നിമിഷങ്ങൾ, 10-15 മിനിറ്റുകൾ ദൈവസന്നിധിയിൽ കേട്ടതായ വായിച്ച വചനത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. 1 നമ്മൾ വായിച്ചത്, മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. സ്തോത്രം, ഹല്ലേലൂയ. സംഖ്യ പുസ്തകം 22-ാം അധ്യായം, 28, 29, 30 അധ്യായം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ബാലാക്കിൻ്റെതായിരിക്കുന്ന പ്രതിഫലത്തെ ഇച്ഛിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ബിലിയാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ കഴുത എന്നൊരു വാഹനത്തിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്ന ഒരു പ്രയാണമാണ് ഹല്ലേലൂയ ആ നമുക്ക് അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെതായിരിക്കുന്ന 28-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കഴുതിയെ പ്രവാചകൻ പല പ്രാവശ്യം അടിച്ചടിച്ച് വരുമ്പോൾ, ഹല്ലേലൂയ, എടുത്ത് വായിച്ചാട്ട്, സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ഞാൻ നിന്നോട് എന്ത് ചെയ്യും, നമ്മുടെ പ്രസംഗത്തിനതായിരിക്കുന്ന വാക്യം നമ്മൾ വായിച്ച, മൃഗത്തോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. സ്തോത്രം. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ദൈവ പ്രമാണം വിട്ട് മുമ്പോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, സമൂഹത്തിൽ സ്ഥാനമില്ലാത്ത വിലയില്ലാത്ത മനുഷ്യർ കാണുവാനും തൊടുവാനും ആഗ്രഹിക്കാത്തതായിരിക്കുന്ന ഈ മൃഗത്തെ സ്വർഗത്തിലെ ദൈവം അതിൻ്റെ വായെ തുറന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും ആഗ്രഹിക്കാത്തതായിരിക്കുന്ന പല മീഡിയയിൽ കൂടെ, മാധ്യമങ്ങളിൽ കൂടെ സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ നാളുകളിൽ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം, 365 ദിവസവും നമ്മെ നടത്തുവാനൊക്കെ വണ്ണം സ്വർഗമൊരുക്കിയ പാതകളാണ് നാം മൃഗത്തോട് ചോദിക്കുമ്പോൾ നമുക്ക് അവയ്ക്ക് പറഞ്ഞു തരുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 പത്രോസ് 2:19 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നതായിരിക്കുന്ന 2:16 വാക്യം, 2 പത്രോസ് 2:16. ഹല്ലേലൂയ. ഉരിയാടാ കഴുത, അവൻ അനീതിയുടെ കൂലി കൊതിച്ചുവെങ്കിലും, അടുത്തത്, തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. അടുത്തത്, ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടി. അടുത്തത്, പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് പ്രവാചകന്റെ ബുദ്ധിക്ക് ഭ്രമം വരുവാൻ കാരണം? ഹല്ലേലൂയ. സഭാപ്രസംഗിയിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നു, 7-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ, കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, കൈക്കൂലി വാങ്ങരുത്, ന്യായം അന്യായം ചെയ്യരുത്, ഹല്ലേലൂയ, കൈക്കൂലി ജ്ഞാനിയെ പൊട്ടനാക്കുന്നു എന്ന് മോശ ജനത്തോട് പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. പ്രവാചകൻ ബിലെയാം, ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന ബിലെയാം, അനീതിയുടെ കൂലി കൊതിച്ച് ജനത്ത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ താവളമടിച്ച് മേഘത്തിൻ്റെ കീഴിൽ പാർക്കുന്ന പാറയിലെ വെള്ളം കുടിച്ചുകൊണ്ട് യഹോവയുടെ അരുളപ്പാട് അനുസരിച്ച് പാളയമടിച്ച് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജനത്തെ ശപിക്കുവാനൊക്കെ വണ്ണം അനീതിയുടെ കൂലിയും മേടിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുന്ന ബിലയാമിൻ്റെതായ കണ്ണു തുറക്കുവാനൊക്കെ വണ്ണം സ്വർഗത്തിലെ ദൈവം ഉരിയാടക്കഴുതിയുടെ അതരത്തെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബിലെയാം ചിന്തിച്ചതുപോലെയല്ല യഹോവ ബിലെയാമിനോട് ഇടപെട്ടത്. കഴിഞ്ഞതായ നാളുകളിൽ നമ്മുടേതായ ജീവിതത്തിൽ അപാകതകളും കുറവുകളും ഇരിക്കുമ്പോൾ തന്നെ ഞാനും നിങ്ങളും വിചാരിക്കാത്ത രീതിയിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ തൊട്ടുണർത്തിയതായ, നമ്മെ സന്ദർശിച്ചതായ കഴിഞ്ഞ നാളുകളെ ഓർക്കുമ്പോൾ, ചിലപ്പോൾ വേദനയിൽ കൂടിയായിരിക്കാം, ഭാരത്തിൽ കൂടിയായിരിക്കാം, വേദന രോഗങ്ങളിൽ കൂടിയായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടിയായിരിക്കാം, സഭയിൽ ചില പ്രിയപ്പെട്ടവരിൽ കൂടിയായിരിക്കാം, നമ്മെ ഉണർത്തിയെടുത്ത ആ ദൈവകൃപയ്ക്ക് ഇന്ന് പകൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആമേൻ പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ അവസരത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സദൃശ്യവാക്യം 30-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്, സദൃശ്യവാക്യം 30-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ വായിച്ചാട്ട്, ചന്തമായി നടകൊള്ളുന്നത് 3 ഉണ്ട്, ചന്തമായി നടക്കുന്നത് 4 ഉണ്ട്. അടുത്തത്, അപ്പൊ നമ്മുടെ വിഷയം, മൃഗത്തോട് ചോദിക്കുക, അവ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. ചന്തമായി നടക്കുന്ന 4 ഉണ്ട്. അടുത്ത് എന്താണ് വായിച്ചാട്ടെ? ഒന്നിനും വഴിമാറാത്തതായ സിംഹം. അടുത്തത്, സൈന്യസമേതനായിരിക്കുന്ന രാജാവും തന്നെ. അലർന്ന സിംഹം എന്ന വണ്ണം ആരെ വിഴുങ്ങേണ്ടുവെന്ന് വെച്ച് നമ്മെ
ചുറ്റി വളഞ്ഞ് വട്ടമിട്ടപ്പോൾ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായിരിക്കുന്നവൻ വഴിമാറാതെ നിൽക്കുന്നതായിരിക്കുന്ന വൈരിയുടേതായിരിക്കുന്ന മുമ്പിൽ നിന്ന് തൻ്റെ ബലമുള്ള കരം പിടിച്ച് നമ്മെ തൻ്റെ സങ്കേതത്തിലേക്ക് എത്തിച്ച ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചന്തമായി നടകൊള്ളുന്നത് മൃഗത്തോട് ചോദിക്കുക, അവയുടെ നടപ്പിൻ്റെ ചന്തം. കഴിഞ്ഞതായ വർഷക്കാലങ്ങളിൽ, കഴിഞ്ഞതായ മാസങ്ങളിൽ, കഴിഞ്ഞതായ ദിനങ്ങളിൽ സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ നടത്തയിൽ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം തിരിഞ്ഞു നോക്കുന്ന പകൽക്കാലമായിരിക്കട്ടെ. ആത്മാവിനെ അനുസരിച്ചുള്ള നടത്തിയായിരുന്നോ? സുവിശേഷത്തിന് യോഗ്യമാമണ്ണമുള്ള നടത്തമായിരുന്നോ? ഹല്ലേലൂയ. വിളിച്ച വിശുദ്ധിനൊത്തവണ്ണമുള്ള നടത്തമായിരുന്നോ? ഇന്ന് പകൽക്കാലം കണ്ടുണർന്നുകൊണ്ട് കർത്താവേ നിന്റെ ചങ്കിലെ ചോരയാൽ സ്തോത്രം, ഹല്ലേലൂയ. ആരോടും പറയേണ്ട ആവശ്യമില്ല, ആരെയും നോക്കേണ്ട ആവശ്യമില്ല, അടുത്തിരിക്കുന്നവരെ ചുറ്റുപാടിരിക്കുന്നവരെ വിരൽ ചൂണ്ടി പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവേ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ നടത്തയിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ പ്രവർത്തനത്തിൽ കുറവ് വന്നിട്ടുണ്ട്, നിന്റെ ചങ്കിലെ ചോരയാൽ കഴുകി നേരോടെ നടക്കുവാൻ, നിന്റെ പാതയിൽ നടക്കുവാൻ നീ എന്നെ പുതുവർഷത്തിൽ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷ തള്ളിക്കളയാത്ത പരിശുദ്ധനായിരിക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മുടെ നടുവിൽ ആഗതനായിരിക്കിയാൽ, സിംഹാസനമിട്ടിരിക്കിയാൽ അവൻ്റെ വാക്കിനെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. ആരും നിന്നെക്കുറിച്ച് എന്തും പറയട്ടെ, ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിനെ കുറിച്ച് ആരും എന്തും പറയട്ടെ, സ്തോത്രം. നിന്റെ കുഞ്ഞിനെ നിനക്ക് നന്നായി അറിയുന്നതിനേക്കാൾ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് നന്നായി അറിയുന്നതിനേക്കാൾ അതിലും നന്നായി അറിയുന്ന ഒരു വാഴ്ത്തപ്പെട്ട കർത്താവാണ് ആ കുഞ്ഞിനെയും ആ കുഞ്ഞിൻ്റെ പിതാവിനെയും കരത്തിൽ പിടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കുളമ്പ് പോലും പുറകിൽ ശേഷിക്കാതെ വണ്ണം നിന്നോട് കൂടെ മുട്ടുമടക്കുവാണ്ടൊക്കെ വണ്ണം കൂട്ടി വരുത്തുന്ന, വിളിച്ചു വരുത്തുന്ന സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ. അവൻ ഇന്നലെയും ഇന്നുമെന്നും വാക്കുമാറാത്തവനായി. സ്തോത്രം ഉള്ളതിനാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സദൃശവാക്യത്തിലേക്ക് തന്നെ വന്നാട്ട്, അവിടെ 30-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അതെവിടെ പാർപ്പിടമുണ്ടാക്കുന്നു? ഹാലോൽ മതി, നിന്റെ മിടുക്കുകൊണ്ടാണോ ഈ 2006-ന്റെ 31-ാം തീയതി ഈ ഉച്ചയ്ക്ക് 12:50 ഈ ഇന്ത്യ പെൻഡക്കോ അസംബ്ലി ഓഫ് സിയാറിൽ ഹാളിലായിരിക്കുന്നത്? സമ്മതിച്ചു കൊടുക്കാം. കർത്താവേ ഞാൻ ബലമില്ലാത്തതാണ്, എനിക്ക് ശക്തിയില്ല കർത്താവേ. എന്നാൽ നീ എങ്ങനെയായിരിക്കുന്നു? നിന്റെ കൃപയാൽ, അവിടുത്തെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ. ഹല്ലേലൂയ. കുഴിമുയൽ ബലഹീന ജാതിയെങ്കിലും അതെന്ത് ചെയ്യുന്നു? പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. മുമ്പോട്ട് പോകട്ടെ. അടുത്തതായിരിക്കും ഒത്തിരി കാര്യങ്ങൾ പലത് പറയാൻ അവിടെ ഉണ്ടെങ്കിലും സമയപരിധിയിൽ നിന്ന് അഥവാ മുമ്പോട്ട് പോകട്ടെ. 2-ാമത്തെ നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം 12:7-ാമത്തെ ഭാഗം. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, അവ പറഞ്ഞു തരും. സ്തോത്രം. വേദപുസ്തകത്തിൽ പക്ഷിയെക്കുറിച്ച് ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ മലങ്കാക്കയെക്കുറിച്ചാണ്. സ്തോത്രം. ആ അധ്യായത്തിൽ വീണ്ടും കാണുന്ന പക്ഷി പ്രാവാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ കാക്കയെക്കുറിച്ച് പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. കാക്ക വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നില്ല, ദൈവം അവയെ ശ്രേഷ്ഠമായി പുലർത്തുന്നു. സ്തോത്രം. കരയുന്ന കാക്കയ്ക്കും കുഞ്ഞിനും അതതിൻ്റെ ആകാരം കൊടുക്കുന്ന സർവശക്തനായ ദൈവം. സ്തോത്രം. ഏലിയാവിനെ പോറ്റുവാണ്ടൊക്കെ വണ്ണം കോഴിയെയോ കഴുകനെയോ അല്ല സ്വർഗം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. കൽഗത്തെയോ കിനിപ്പക്ഷിയെയോ ഒട്ടകപ്പക്ഷിയോ അല്ല സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തത്. സ്തോത്രം. കാക്കയെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവപതിലെ സ്വർഗത്തിലെ ദൈവം ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും ആയിരിക്കുന്നവർ പിന്തള്ളി മാറിയ സ്ഥാനത്തേക്ക് ഒരു വലിയ ശുശ്രൂഷയുടെ ദൗത്യം നിന്റെ അതരത്തിൽ തന്ന് നിന്റെ പക്കൽ ഏൽപ്പിച്ച് കഴിഞ്ഞ നാളുകളിൽ നിർത്തിയിടത്ത് നിന്ന് വ്യതിയലിച്ചു മാറിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് മടങ്ങി വരുവാനുള്ള ഒരു പകൽക്കാലമാണ് ഈ പകൽക്കാലം. Praise the Lord. കാക്കയെ പക്ഷിയോട് ചോദിക്കാം, കാക്ക നമ്മൾ ആദ്യം കാണുന്ന പക്ഷിയാണല്ലോ വേദപുസ്തകത്തിൽ. കാക്കയോട് ചോദിച്ചേ, രാവിലെയും വൈകിട്ടും സ്തോത്രം, ഹല്ലേലൂയ, രാവിലെയും ഉച്ചയ്ക്കും ഏലിയാവിന് ഭക്ഷണം കൊടുക്കുവാൻ കാക്കയെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തു, അതിൻ്റെ അതരത്തിൽ കൊടുത്തു. സ്തോത്രം. നിന്റെ പക്കൽ ഒരു ദൈവദാസന് രണ്ടു നേരം കൊടുക്കുവാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യരുത്, കൊടുത്തേക്കണം. പ്രൈസ് ദ ലോർഡ്. അവിടെ നിന്ന് നിർത്തി പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും അവിടെ നിൽക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപകളെ നമുക്ക് ഓർക്കാം. ഇവിടെയുള്ള ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന നന്മകൾക്കനുസരിച്ച് ദൈവത്തെ ശുശ്രൂഷിപ്പാനും മാനിപ്പാനും സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങളെ ബലപ്പെടുത്തുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മുമ്പോട്ട് നമുക്ക് നീങ്ങാം. 102 സങ്കീർത്തനം 6-7 വാക്യങ്ങൾ വായിച്ചാട്ട്. 102 സങ്കീർത്തനം 6-7 വാക്യങ്ങൾ. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, പക്ഷികളോട് ചോദിക്കുക, അവ നിന്നെ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഉപദേശിക്കും. സങ്കീർത്തനക്കാരനായിരിക്കും ദാവീദ് പറയുന്നതായിരിക്കുന്ന സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഈ മരുഭൂമിയിലായിരിക്കുന്ന വേഴാമ്പലിനൊരു സാക്ഷ്യം പറയുവാനുണ്ട്? ദാവീദിന്റെ ജീവിതത്തിൽ ആട്ടിൻ തൊഴുത്തിൽ വെച്ച് ആടുകളോടുകൂടെ മേച്ചപ്പുറത്തായിരിക്കുമ്പോൾ തൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും തള്ളിതായ സ്ഥാനത്തു നിന്ന്, സ്തോത്രം, ഇസ്രായേലിന് പ്രഭുവായിരിപ്പാണ്ടൊക്കെ വെണ്ണം അഭിഷേകം ചെയ്ത് തിരഞ്ഞെടുത്ത ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദാവീദ്. ദാവീദേ, നീ ഇപ്പോൾ മരുഭൂമിയിലായിരിക്കുന്ന എന്തുകൊണ്ട്? സ്തോത്രം. ദാവീദിന് ലഭിച്ചതായിരിക്കുന്ന, ദാവീദിന്റെ പിതാക്കന്മാരായിരിക്കുന്ന, യഹൂദയുടേതായിരിക്കുന്ന മക്കൾക്ക് ലഭിച്ചിരിക്കുന്ന അവകാശദേശത്ത് മരുഭൂമിയുടെ അനുഭവമുണ്ടെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. മരുഭൂമിയെ മരുപ്പച്ചയാക്കുവാണ്ടൊക്കെ വേണം, അതിനെ തടാകങ്ങളാക്കി മാറ്റുവാണ്ടൊക്കെ വേണം, നീരൊഴുക്കുകളാക്കി മാറ്റുവാണ്ടൊക്കെ വേണം. നിന്നെ വിളിച്ച യഹോവ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. യഹോവയ്ക്ക് മരുഭൂമി എന്നുള്ളതൊരു വിഷയമല്ല. സ്തോത്രം. നദികളെ വറ്റിക്കുവാൻ, ഉണങ്ങിയ നിലത്തുകൂടെ നദികളെ ഒഴുക്കുവാൻ കഴിവുള്ളവനായിരിക്കുന്ന ദൈവമാണ് ഞാനും നീ സേവിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ. ഹല്ലേലൂയ. ഒരു വലിയ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് വേഴാമ്പൽ. ഈ മരുഭൂമിയിൽ ഒരു സമയത്തൊരു മഴ പെയ്യും, അത് ശക്തിയായൊരു മഴയായിരിക്കും. എനിക്ക് സാധാരണ പക്ഷികൾ കുടിക്കുന്ന പോലെ കൊത്തി വലിച്ച് കുടിക്കുവാൻ, എൻ്റെ ചുണ്ടുകൾ കൊണ്ട് കുടിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. ദൈവബദലേ, നിന്നെ മരുഭൂമിയിലാക്കിയിരിക്കുന്ന ഉദ്ദേശമുണ്ട്. മരുഭൂമിയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒന്ന് ഓർത്തുകൊള്ളുക, ഞാൻ മറ്റു പക്ഷികളെക്കാൾ ഒരു വിശേഷേറിയതായിരിക്കുന്ന പക്ഷിയാണ്. പ്രൈസ് ദ ലോർഡ്. അവയേക്കാൾ ശ്രേഷ്ഠതയുള്ളൊരു പക്ഷിയാണ്. സ്തോത്രം. ഈ ലോകത്തിലെ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. ആമേൻ. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥ എന്ന് മാറും. ഉയരത്തിൽ നിന്ന് ആത്മീയമായിരിക്കുന്ന മാരി പെരിയുവോ ചെയ്യുവോളും. അന്ന് മരുഭൂമി മരുപ്പച്ചകളായി മാറുവാൻ പോകുകയാണ്. കഴിഞ്ഞതായ നാളുകളിൽ നമ്മുടെ ക്ഷീണങ്ങളുടെ നടുവിൽ ആ ഉയരത്തിലെ മഞ്ഞും മഴയും അയച്ച് നമ്മുടെ ചൂട് പിടിച്ച ഹൃദയങ്ങളെ തണുപ്പിച്ച ദൈവത്തെ, പ്രാണൻ ചൂടാകാതെ നമ്മുടെ പ്രാണനെ തണുപ്പിച്ച ദൈവത്തെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയുള്ളവരായ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അടുത്തു പറയുന്നത്, ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ. ഹല്ലേലൂയ. മൂങ്ങ എപ്പോഴും ഹല്ലേലൂയ ഇടതൂർന്ന് നിൽക്കുന്ന മരത്തഥവാ ഇലകൾ തിങ്ങി നിൽക്കുന്ന
വൃക്ഷത്തിൻ്റെതായിരിക്കുന്ന കൊമ്പിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്നു കൊണ്ട് രാത്രിയിൽ മാത്രം ശബ്ദമുണ്ടാക്കുന്ന ഒരു ജീവിയ. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ആയിരിക്കുന്ന എവിടെയാ? ശൂന്യസ്ഥലത്ത്. ഇതിനെ കാണാൻ വലിയ വൃത്തിയുള്ള പക്ഷിയൊന്നുമല്ല, പ്രാകൃത രൂപമാണ്, പ്രാകൃതമാണ്. എന്നാൽ കടന്നു പോകുന്ന പക്ഷികളെല്ലാം ഇതിനെ ഞൂണ്ടി കൊത്തി ഒന്നറാഞ്ചിയച്ചൊക്കെ പോകും. അതിൻ്റെ നടുവിൽ മുങ്ങയ്ക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. എന്നെ ഞൂണ്ടുന്ന നിന്റെ ദൈവം എവിടെയെന്ന് ഇടപെടാതെ ചോദിച്ചുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എനിക്ക് ആകാരമായി തീരുവാൻ മുഖാന്തരമാക്കിയതായി പക്ഷികൾ ഞൂണ്ടി കൊത്തി പോറിച്ചു പോകുമ്പോൾ, നിന്നെ വേദനപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, ഈ മൂങ്ങയ്ക്കൊരു സാക്ഷി അവരോട് പറയുവാനുണ്ട്. ഈ പക്ഷികളെല്ലാം രാത്രിയിൽ ഇരുട്ടിൽ തപ്പി നടക്കുമ്പോൾ എൻ്റെ കണ്ണ് രാത്രിയിൽ പ്രകാശമായി തീരും. ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി വരുന്നു. ആ രാത്രിയിൽ നീ തനിയെ നിൽക്കണമെങ്കിൽ സ്തോത്രം, സ്തോത്രം. ഈ ശൂന്യസ്ഥലത്തിന്റെ അനുഭവത്തിലൂടെ നിന്നെ കടത്തിവിട്ട 2006 കഴിഞ്ഞ നാളുകളെ ഓർത്തുകൊണ്ട് പുറുപുറുക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ രാത്രി നമ്മൾ കേട്ടതുപോലെ കണ്ണുകെട്ടി വനാന്തരത്തിൽ കൊണ്ടു നിർത്തിയിരിക്കുന്ന ആ മകനെ ജനിപ്പിച്ച പിതാവ് അമ്പും വില്ലുമായി സമീപത്തുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ധൈര്യത്തോടെ സ്തോത്രം പറയുവാൻ, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. ആ വാക്യം ഇവിടെ സഹോദരി വായിച്ചല്ലോ, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. ഭാരത്തോടുകൂടി ആരംഭിച്ചതായ 2006 January 1 ഹല്ലേലൂയ. അടുത്ത സൂര്യന്റെ കിരണം എനിക്ക് കാണുവാൻ കഴിയയില്ലെന്ന് വിചാരിച്ചു പോയവരിവിടെയുണ്ട്. ഒരു ദിവസത്തേക്ക് വെളിച്ചമല്ല, ഇന്നയോളം, ഇന്നയോളം യഹോവ നമ്മെ ഇത്രത്തോളം സഹായിച്ചു. ആ ഗോപുരത്തിനും കൂർത്തുമൂർത്ത കല്ലുകൾക്കും നടുവിൽ, ഹല്ലേലൂയ, നീ നിർത്തിയിരിക്കുന്ന കല്ല് അല്ലെങ്കിൽ അവിടേക്ക് ഒന്ന് നോക്കൂ. ആ കല്ലിന്റെ മേൽ മനയില്ല, കൂർമനയില്ല, അഥവാ അവിടെ ആ ഒന്നും അവിടെ പ്രശ്നമായിട്ടൊന്നുമില്ല. അടുത്തൊരു കല്ല്, മിനുസമുള്ള കല്ല്, അതിന്മേൽ എഴുതി വെച്ചിരിക്കുന്നു യേബെനേസേർ. ഹല്ലേലൂയ. എന്താണ് ഈ ടവർ? പ്രാർത്ഥനയുടെ ഗോപുരമാണ്. സ്തോത്രം. ദൈവജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ, ശത്രുവിന് നേരെ യുദ്ധത്തിന് പോകുമ്പോൾ അവർ ദൈവത്തോട് ആലോചനയിക്കുവാൻ കടന്നില്ല, പ്രാർത്ഥനാ ടവറാണ്. എന്താണ് ഈ കൂർമനുള്ളതായിരിക്കുന്ന കല്ല്? പെലിസ്റ്റരുടേതായിരിക്കുന്ന, ഇസ്രായേലിന്റെ ശത്രുക്കളായിരിക്കുന്ന പെലിസ്റ്റരുടേതായിരിക്കുന്ന ഞരമ്പുന്ന പല്ലുകൾ, ഇതിന്റെ നടുവിലാണ് നിന്നെ നിർത്തിയത്. ഹല്ലേലൂയ. ഇതിന്റെ നടുവിലാണ് നിന്നെ കാത്തത്. ഇതിന്റെ നടുവിൽ നാട് വിടൽ പ്രാപിച്ച് ഇന്ന് പകൽക്കാലവും നിനക്ക് പറയുവാൻ കഴിഞ്ഞത് എന്റെ ദൈവം എബനേസേർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു ഭേദഭാഗം കൂടെ നമുക്ക് വായിച്ചുകൂടെ അവസാനിക്കാം, അവസാനിപ്പിക്കാം. നമ്മൾ വായിച്ച വാക്യത്തിൻ്റെതായിരിക്കുന്ന, ഹല്ലേലൂയ, അടുത്ത പദത്തിൽ, വീട്ടിൻമുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ. ഒരിക്കലും കുരികിൽ തനിച്ചിരിക്കാറില്ല, പറ്റമായിട്ട് കൂട്ടമായിട്ട് സഞ്ചരിക്കുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ വീട്ടിൻമുകളിൽ തനിച്ചിരിക്കുന്ന ഈ കുരികിൽ അങ്ങനെ ആയിരിക്കാൻ കാരണം ഏതോ വേട്ടക്കാരൻ്റെ കണിയിൽ, ഹല്ലേലൂയ, ആരോ ദുഷ്ടൻ അരക്ക് വെച്ചതായിരിക്കും അരക്ക കെണിയിൽ അതിൻ്റെ ഇണപ്പക്ഷി, ഹല്ലേലൂയ, പെട്ട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. ഈ കുരുവിയെ സമൂഹം ഇപ്പോൾ വെറുത്ത് ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കുരുവി ഇപ്പോൾ വീട്ടിന് മുകളിൽ തനിച്ചിരുന്നുകൊണ്ട് കുറുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? ഇണക്കുരുവിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെ ഇണക്കുരുവി വരുവാൻ സമയമായി, നമ്മുടെ ഇണപ്പക്ഷി വരുവാൻ സമയമായി. ആ ദിവസത്തെ കാത്തുകൊണ്ട് ഹല്ലേലൂയ മുമ്പോട്ട് നീങ്ങുവാൻ യിരെമ്യാ പ്രവചനത്തിലേക്ക് കടന്നു വന്നാട്ട്. യിരെമ്യാ പ്രവചനം 7:8 വായിച്ചാട്ട്. ആകാശത്തിലെ പെരിഞ്ഞാറ് തന്റെ കാലമറിയുന്നു. അടുത്തത്, ആ കൊക്കും കുറുമ്പ്രാവും മീവൽ പക്ഷിയും മടങ്ങി വരവിനുള്ള കാലമറിയുന്നു. യെശയ്യാവ് 1:1 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, കാളതണ്ടിയുടെവനെയും കഴുതതണ്ടി യജമാനന്റെ പുൽത്തട്ടിയെയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. മൃഗങ്ങളോട് ചോദിക്ക, പക്ഷികളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ഒന്ന് ശേഷിക്കുന്ന ഭൂമിയോട് ചോദിക്കുക. സ്തോത്രം. സമയമില്ല, അവിടെ ചെറു നിർത്തട്ടെ. കർത്താവ് അനുവദിച്ചാൽ പിന്നീട് നമുക്ക് ചിന്തിക്കാം അവസരം ദൈവം തരുന്നുവെങ്കിൽ. എന്താണ് പക്ഷികളോട് ചോദിച്ചാൽ പറയുന്നത്? അവരെ മടങ്ങി വരവിൻ്റെ കാലമെടുത്തു. അവർക്ക് പഞ്ചാംഗമോ കലണ്ടറോ ഒന്നുമില്ല. ക്രിസ്തുവർഷം രേഖപ്പെടുത്തിയിരിക്കുന്ന പഞ്ചാംഗ കലണ്ടർ അവർക്കില്ല. എങ്കിലും അല്ലേ, നമുക്കറിയാമല്ലേ, സിയാറ്റിൽ താമസിക്കുന്ന നമുക്കറിയാം, ഈ സാമെന്ന് പറയുന്നതായിരിക്കുന്ന മത്സ്യം ഉപ്പുകടലിൽ നിന്ന് മുട്ടയിടുവാണ്ടൊക്കെ വെണ്ണം, അടുത്ത ഒരു ജനറേഷന് കൊടുക്കുവാനുള്ളതോ ലോകത്തിന് കൊടുക്കുവാണ്ടൊക്കെ വെണ്ണം, എത്ര വേദനപ്പെട്ടും ത്യാഗം സഹിച്ചുമാ ഈ ശുദ്ധജലത്തിലേക്ക് കയറി വരുന്ന ബാലലോകിക്കൂടല്ലേ. പ്രൈസ് ദി ലോർഡ്. ആരതിനോട് പറഞ്ഞതാ? ജൂലൈ മാസമായി അല്ലെ ജൂൺ മാസമായി യാത്ര പൊക്കോളെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവ സാദൃശ്യത്തെ സൃഷ്ടിച്ചതായ മനുഷ്യൻ വഷളത്വം പ്രവർത്തിച്ച് മുമ്പ്, നമ്മൾ പഠിക്കുന്ന ബൈബിൾ ക്ലാസ് അതാണല്ലോ, വഷളത്വം പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മൃഗത്തോട് ചോദിക്കേ, ബുദ്ധി പറഞ്ഞു തരും. പ്രവാചകന്റെ ബുദ്ധിപ്രമത്തെ തടുത്ത് ഉരിയാടക്കഴുത വാക്കഥ യഹോവയുടെ അരുളപ്പാട് അറിയിച്ചു, നീ എന്നെ തല്ലുന്നത് എന്ത്? സ്തോത്രം. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. ഭൂമിയോട് ചോദിച്ചേ, ഭൂമി പറയും. ഹല്ലേലൂയ. എത്രയെത്ര ചാർലിയും കത്രീനയും എല്ലാം വന്നുപോയ രാജ്യമാണ് നമ്മുടെ ഈ രാജ്യമല്ലേ. ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ആരംഭം കണ്ട നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടല്ലേ. കുഞ്ഞുങ്ങളുടെ മാതാക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലേ. നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, ഇളയ സഹോദരങ്ങൾ, മൂത്ത സഹോദരികൾ, ഇളയ സഹോദരി എല്ലാം നമ്മുടെ കൂടെ ഉണ്ടല്ലേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ മറ്റൊരു വശത്തേക്കൊന്ന് ഓർത്തു നോക്കൂ. അവർക്ക് നോർക്കുവാനുള്ളത് നീറി തകർന്ന ഹൃദയവുമായിട്ടാ. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരായി, കുഞ്ഞുങ്ങൾ മാതാക്കൾ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരായി, അവരുടെ വസ്തുവകകളും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടാതെ കഴിഞ്ഞതായ ഒരാഴ്ചയ്ക്ക് മുമ്പും ആലലിയ ഒരു ഈശാനുമോലിൽ ഇതിലേയും വന്നു. 2-3 ദിവസത്തെ പവർ പോയി, കുഴപ്പമില്ല. സ്വർഗത്തിലെ ദൈവം നമ്മെ കാത്ത കൃപയ്ക്കായി. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഭാരതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായിരിക്കുന്ന ഒരു ഭൂചലനം, ഹല്ലേലൂയ, മഹാരാഷ്ട്രയിൽ ലത്തൂർ എന്ന് പറയുന്ന ഗ്രാമമേ ഇല്ലാതെ ഭൂപരപ്പിൽ നിന്ന് മാഞ്ഞുപോയി. സ്വർഗത്തിലെ ദൈവം നമ്മെ ഉള്ളംകരത്തിൽ വഹിച്ച കൃപകളെ ഓർത്തുകൊണ്ട് സ്തോത്രം. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.